2023 December 10 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 1 പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ജീവിതം ഒരു ധീരമുദ്ര. ശങ്കർ ഹിമഗിരി എഴുതുന്നു. ഇരുട്ട് സിതാങ് നദിയിൽ വീണുകുഴഞ്ഞ് ഒഴുക്കിന് ഭാരം കൂടിയിരിക്കുന്നു. അക്കരെ ബുദ്ധകുന്നുകളിലെ പകോടകൾക്കു മീതെ ഒറ്റ നക്ഷത്രവും തെളിയാതിരുന്ന ആകാശത്തേക്ക് കണ്ണുറപ്പിച്ച് ക്യാപ്റ്റൻ സാം മനേക്ഷ പിന്നെയും പറഞ്ഞു, ഉറപ്പിച്ചു, എവ്രിതിങ് വിൽ ബി ഓക്കെ. ക്യാപ്റ്റന് അറിയാം, ബുദ്ധ വികാരങ്ങളുടെ നിഴലരികിൽ ജപ്പാന്റെ ഇംപീരിയൽ സൈന്യം ഇക്കരയ്ക്ക് ഉന്നം ചൂണ്ടിയിരിപ്പുണ്ട്. 12th Fourth Year Force റെജിമെന്റിന്റെ 4th Battalion ക്യാപ്റ്റൻ എ കമ്പനിയിൽ ഉണ്ടായിരുന്ന പാതിയോളം സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. 1942 2nd World War പഴയ ബർമിയായി സിതാങ്ങിൽ ഇന്ത്യയിലേക്ക് തുറക്കുന്ന കിഴക്കൻ വാതിക്കൽ ജപ്പാൻ സൈന്യത്തിന്റെ തക്കം പാർത്തിരിപ്പ്. സിതാങ് റെയിൽപാദം തകർത്ത് ഇംപീരിയൽ സൈന്യത്തിന്റെ വഴിയടയ്ക്കുക. ക്യാപ്റ്റൻ സാം മനേക്ഷയ്ക്ക് കിട്ടിയ ഓർഡർ പുലർച്ചെ നദി കടന്ന് ബുദ്ധ കുന്നുകളിലേക്ക് ഇരിച്ചു കയറിയ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിന് നേരെ ഇംപീരിയൽ ആർമിയുടെ തോക്കുകൾ ചോര തുപ്പിക്കൊണ്ടിരുന്നു. തുടരെ തുടരെ 9 വെടിമുഴക്കങ്ങൾ കുന്നിന്റെ ഉച്ചിയിലേക്ക് താഴ്വാരത്ത് നിന്ന് തോക്കുകളുമായി ഒഴുകിക്കയറും എളുപ്പമായിരുന്നില്ല. 9 വെടിയുണ്ടകൾ സാം മനേക്ഷയുടെ വയറ്റിൽ ചോരച്ചുഴിയായി. പകോടുകൾക്ക് താഴെ ചെരുവിലെ പുൽപടർപ്പിൽ നിന്ന് ചോരയുടെ ചെറുപുഴ സിതാങ് നദിയിലേക്ക് ഒഴുകി. ഓർഡലി മെഹർ സിംഗ് ആണ് അത് കണ്ടത്. ക്യാപ്റ്റൻ കണ്ണുകൾ തുറന്നിരിപ്പുണ്ട്, ചുണ്ട് അനങ്ങുന്നുണ്ട്. വാരിയെടുത്ത് ചുമലിലിട്ടപ്പോൾ മെഹർ സിംഗിന്റെ കാതിൽ ക്യാപ്റ്റൻ ശ്വാസം നേർത്ത കാറ്റായി, ഐ ആം ഓക്കെ. ഇക്കരെ മെഡിക്കൽ ക്യാമ്പിലേക്ക് ചുമന്നുകൊണ്ട് ചെന്ന ശരീരം കണ്ട് ഓസ്ട്രേലിയൻ സർജന്റെ വിധിയെഴുത്തു, ഒരുപാട് പേരുടെ മുറിവ് തുന്നാനുണ്ട്. പിഞ്ഞിപ്പോയ ഈ ശരീരത്തിനുമേൽ ഇനി സമയം ചെലവാക്കണോ? എങ്കിലും മനേക്ഷയുടെ കൺപീലികൾ അനങ്ങുന്നത് കണ്ട് ഡോക്ടർ ചോദിച്ചു, എന്ത് പറ്റി പോയി? ക്യാപ്റ്റനും കണ്ണു തുറന്നു. യുദ്ധത്തിനിടയിൽ ഒരു കോവർ കഴുത ഒന്ന് ചവിട്ടി. ഡോക്ടർ പൊട്ടിച്ചിരിച്ചു, ബോയ്, ഈ വേദനയിലും ഇത്രയും നർമ്മം പറയാനാവുന്ന ആളെ രക്ഷിക്കാതിരിക്കാനാവില്ല. അപ്പോഴും സാം മനേക്ഷയുടെ ചുണ്ടിൽ ജീവന്റെ ചെറുകാറ്റ് മന്ത്രിച്ചു, ഐ ആം ഓക്കെ. മെഗ്ന ഗുൽസാർ സംവിധാനം ചെയ്ത സാം ബഹദൂർ എന്ന സിനിമ കണ്ട് കോരിത്തിരിപ്പോടെ കൈയടിച്ച് തിയേറ്റർ വിട്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ നെഞ്ചിൽ ഒരിക്കൽ കൂടി ആ ധീര ജീവിതത്തിന്റെ വിസ്മയം നിറയുന്നു. സാം ഹോംസ്ജി, റാംജി ജംഷഡ്ജി മനേക്ഷ, ഫീൽഡ് മാർഷൽ റാങ്കിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ ഇന്ത്യൻ സൈനിക ഓഫീസർ, ഇന്ത്യയുടെ 7th സൈനിക മേധാവി, 5 യുദ്ധങ്ങളിൽ ധീരമുദ്ര ചേർത്ത പോരാളി, 2nd World War 1947 1965 1971 ഇന്ത്യ പാക് യുദ്ധങ്ങൾ, ഇന്ത്യ ചൈന യുദ്ധം, ബംഗ്ലാദേശ് വിഭജനത്തിലെ ഇന്ത്യൻ യുദ്ധനായകൻ, ബഹുമതികളായി മിലിട്ടറി ക്രോസ്, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, വെള്ളിത്തിരയിൽ ഒതുങ്ങാത്ത തിരക്കഥയാണ് സാം മനേക്ഷ എന്ന സൈനാധിപന്റെ ജീവിതം. 1971 ബംഗ്ലാദേശ് വിഭജനത്തിന്റെ വിത്ത് കിഴക്കൻ പാകിസ്ഥാനിലെ കാടുകളിൽ കിളിർത്തു പൂത്ത കാലം, പാക് സൈന്യത്തിനെതിരെ മുക്തി വാഹിനി ഗറില്ല സംഘത്തിന്റെ യുദ്ധമുറകളെ സാന്നിധ്യം നേരിട്ടത് അതിക്രൂരമായി. സൈനിക കമാൻഡർ കൂടിയായിരുന്ന പ്രസിഡന്റ് യാഹ്യ ഖാന്റെ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് ബംഗ്ലാദേശ് വിമോചന പോരാളികളുടെ ഒളിത്താവളങ്ങൾ അരിച്ചുപെറുക്കി. ബംഗാളി പൗരന്മാർ, സർവകലാശാല വിദ്യാർത്ഥികൾ, മതന്യൂനപക്ഷ ചിന്തകൾ, പോയിന്റ് ബ്ലാങ്കിൽ മരിച്ചു വീണ ധീര യോദ്ധാക്കൾ, ആയിരക്കണക്കിന് സ്ത്രീകൾക്കുമേ പാക് സൈനികർ വേട്ട നായക്കളായി, യുവതികളെ പരസ്യമായി പൂർണ്ണ നഗ്നരാക്കി നടത്തി വംശഹത്യയുടെ ഏറ്റവും ക്രൂരമായ അധ്യായങ്ങൾ. പാക് അതിർത്തി കടന്ന് ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിൽ പടിഞ്ഞാറൻ ബംഗാളിലേക്ക് ഒഴുകി. ഇന്ത്യക്ക് താങ്ങാനാവാത്ത അഭയാർത്ഥി പ്രവാഹത്തിന് അണകെട്ടാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ബംഗ്ലാദേശ് വിമോചനത്തെ പിന്തുണച്ച് പാക് സൈന്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക. ക്യാബിനറ്റ് യോഗത്തിനിടെ ഇന്ദിര സാം മനേക്ഷയെ വിളിച്ചു വരുത്തി. യുദ്ധത്തിന് തയ്യാറാണോ? അല്ല. എന്തുകൊണ്ട്? മനേക്ഷ കാരണങ്ങൾക്ക് അക്കമിട്ടു. ഇൻഫൻട്രി ഡിവിഷനുകൾ പലതും മറ്റും പലയിടത്തും വിന്യസിച്ചിരിക്കുന്നു. യുദ്ധത്തിന് പോകാവുന്ന അവസ്ഥയിൽ 12 ടാങ്കുകളെ കൈവശം ഉള്ളൂ. അവ കൊണ്ടുപോകാൻ തന്നെ റെയിൽ കാരേജുകൾ കിട്ടാനില്ല. കൊയ്ത്ത് സമയമായതുകൊണ്ട് ഗുഡ്സ് വാഗണുകളെല്ലാം ധ്യാനിക്കടത്തിന്റെ തിരക്കിൽ. തന്നെയല്ല, മഴക്കാലം അടുത്തിരിക്കുന്നു. ഹിമാലയ നിരകളിൽ വിള്ളൽ വീണ് വെള്ളപ്പൊക്കവും മലയിടിച്ചിലും തീർച്ച യുദ്ധത്തിന് അനുകൂലമായി ഒരു ഘടകം പോലും പറയാനില്ല. പക്ഷേ യുദ്ധം എന്ന ഏക തീരുമാനത്തിൽ ക്യാബിനറ്റ് പിരിഞ്ഞു. മീറ്റിംഗ് റൂമിൽ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും മാത്രം. ഇന്ദിര ചോദിച്ചു, സാം കിഴക്കൻ പാകിസ്ഥാനിലേക്ക് എപ്പോൾ പുറപ്പെടും? ഒരു ഞൊടി പോലും ആലോചിക്കാനുണ്ടായിരുന്നില്ല സാം മനോച്ചായിക്ക്. ഞാൻ ഇപ്പോൾ രാജിക്കത്ത് നൽകണോ അതോ രാവിലെ മതിയോ? എനിക്ക് മുന്നിൽ മാർഗം വേറെയില്ല സാം. ഇന്ദിരയുടെ നിസ്സഹായതയ്ക്ക് മുന്നിലേക്ക് മേശപ്പുറത്ത് നിന്ന് ഒരു ഡയറി താൾ വലിച്ചു കീറിയെടുത്ത് സാം മനേക്ഷ ഒരു തീയതി എഴുതി നീട്ടി. യുദ്ധം തന്നെയാണ് തീരുമാനമെങ്കിൽ അത് ഈ തീയതിയിൽ തുടങ്ങാം. വിജയം ഞാൻ ഉറപ്പു തരാം. ഇന്ദിരയ്ക്ക് മുന്നിൽ പാകിസ്ഥാന്റെ ഭൂപടം നിവർന്നു. സാം മനേക്ഷ കിഴക്കൻ കാടുകൾക്കു മീതെ ചുവന്ന വൃത്തം വരച്ചു. ഇതാണ് മുക്തി ബാഹിനിയുടെ പ്രവർത്തന കേന്ദ്രം. പാക് സൈനികർക്ക് നേരെ പോരാടാൻ അവരെ പരിശീലിപ്പിക്കണം. സൈനിക മുറകൾ അഭ്യസിപ്പിക്കണം. വടക്കൻ മേഖലയിൽ ഇന്ത്യൻ വ്യോമസേന താവളങ്ങൾക്കു മീതെ പാക് വിമാനങ്ങൾ ആക്രമണം തുടങ്ങി. ആ ഒരൊറ്റ ദിവസം മനേക്ഷയ്ക്ക് തന്ത്രങ്ങളുടേതായിരുന്നു. അന്ന് വൈകിട്ട് പാകിസ്ഥാനിലെ ഇന്ത്യൻ പ്രത്യാക്രമണം. യുദ്ധത്തിന്റെ നാലാം നാൾ 1971 December 9 പാക് സൈനികർക്കായി മനോക്ഷയുടെ റേഡിയോ സന്ദേശം. നിങ്ങളെ ഇന്ത്യൻ സേന വളഞ്ഞിരിക്കുന്നു. നിങ്ങൾ വ്യോമസേന തരിപ്പണമാക്കി കഴിഞ്ഞു. ചിറ്റാങ്കോങ്, ചൽന, മാംഗ്ല എല്ലാ തുറമുഖങ്ങളും ഇന്ത്യൻ സേനയുടെ അധീനതയിലേക്കാണ്. നിങ്ങൾക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങി കുഞ്ഞുങ്ങളെ കാണേണ്ട ആയുധം വെച്ച് കീഴടക്കുക. സൈനികർക്ക് ചേരുന്ന മര്യാദ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മനേക്ഷയുടെ കടുപ്പത്തിനു മുന്നിൽ പാകിസ്ഥാൻ നാണം കെട്ട് കീഴടങ്ങുകയായിരുന്നു. പാക് സൈനിക വിഭാഗങ്ങളുടെ ഔദ്യോഗിക കീഴടങ്ങൽ വേളയിൽ അവിടേക്കും പുറപ്പെട്ട ഇന്ത്യ സൈനികരോട് മനേക്ഷ പറഞ്ഞു, അവിടെ ഒരു ഭീകത്തെ കാണുമ്പോൾ നിങ്ങൾ കൈകൾ പോക്കറ്റിലാക്കി സൂക്ഷിക്കുക. എന്നിട്ടും കൈകൾ തരുകുന്നെങ്കിൽ സാം എന്ന പേര് ഓർമ്മിക്കുക. സൈന്യത്തിന്റെ അച്ചടക്കം സാമിന് നിർബന്ധമായിരുന്നു. അത് ഫ്ലാഷ് ബാക്ക്. 1957 ബ്രിഗേഡിയർ ആയി സ്ഥാനക്കയറ്റം കിട്ടിയ മനോക്ഷയ്ക്ക് ലണ്ടനിലെ ഇംപീരിയൽ ഡിഫൻസ് കോളേജിൽ ഒരു വർഷത്തെ ഉന്നത പരിശീലനം. തിരികെ വന്ന് മേജർ ജനറൽ റാങ്കിൽ 26 ഇൻഫൻട്രി ഡിവിഷന്റെ കമാൻഡിംഗ് ജനറൽ ഓഫീസറായി ചുമതലയേറ്റു. KS തിമ്മയ്യ സൈനിക മേധാവി. പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോൻ മനോക്ഷയോട് ചോദിച്ചു, താങ്കളുടെ ചീഫിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മനോക്ഷയുടെ മറുപടിക്ക് മൂർച്ച കൂടുതലായിരുന്നു. മിസ്റ്റർ മിനിസ്റ്റർ, എന്റെ മേധാവിയെക്കുറിച്ച് ഞാൻ എന്നോട് തന്നെ അഭിപ്രായം ചോദിക്കുകയില്ല, കാരണം അദ്ദേഹം തന്റെ ചീഫാണ്. നാളെ എന്റെ ബ്രിഗേഡിയന്മാരോടും കേണൽമാരോടും നിങ്ങൾ എന്നെ കുറിച്ച് ഇതേ ചോദ്യം ചോദിക്കും. സൈന്യത്തിന്റെ അച്ചടക്കം നഷ്ടപ്പെടുത്താൻ ഈ ഒരു ചോദ്യം മതി. മേലിൽ ആവർത്തിക്കരുതെന്ന് ആ താക്കീതിനു മുന്നിൽ കൃഷ്ണൻ മേനോൻ എന്ന സൂര്യൻ അസ്തമിച്ചു. സൈനിക സേവനം അച്ഛനോട് പ്രതികാരം. സൈനിക സേവനം ഹൃദയസ്പന്ദമാക്കിയ സാം മനേക്ഷ പക്ഷേ ആഗ്രഹിച്ചെത്തിയ ഇടമായിരുന്നില്ല അത്. അച്ഛൻ ഹോർമിറ്റ്സ് മനേക്ഷയെ പോലെ ഡോക്ടറാകാനായിരുന്നു സാമിനും ആഗ്രഹം. 17 സീനിയർ കേംബ്രിഡ്ജ് സർട്ടിഫിക്കറ്റുമായി അച്ഛനു മുന്നിൽ ചെന്ന് നിന്ന് സാം പറഞ്ഞു, മെഡിസിൻ പഠിക്കാൻ എനിക്ക് ലണ്ടനിൽ പോകണം. അച്ഛന്റെ മറുപടി പെട്ടെന്നായിരുന്നു, വേണ്ട, കാരണം നമ്പർ 1 നിനക്ക് വിദേശത്ത് പഠിക്കാൻ പ്രായമായിട്ടില്ല, കാരണം നമ്പർ 2 നിന്റെ ജ്യേഷ്ഠന്മാർ 2 ലണ്ടനിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നുണ്ട്. നിന്നെ കൂടി വിദേശത്ത് പഠിപ്പിക്കാൻ താൽക്കാലം എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സാം മനേക്ഷ അമർജൽസറിലെ ഹിന്ദു കോളേജിൽ സയൻസ് ബിരുദത്തിന് ചേർന്ന ശേഷം ഫൈനൽ ഇയർ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ പാസ്. വെറും 3 ഡിഗ്രിക്ക് ഉയർന്ന മാർക്ക് നേടാതെ അച്ഛനെ തോൽപ്പിക്കാനിറങ്ങിയ സാം പ്രതികാരത്തിന് അതിനേക്കാൾ നല്ലൊരു വഴി പെട്ടെന്ന് കണ്ടുപിടിച്ചു. 1931 തുടങ്ങിയ മിലിറ്ററി കോളേജ് കമ്മിറ്റി ഇന്ത്യയിൽ മിലിറ്ററി അക്കാദമി തുടക്കാൻ ശുപാർശ ചെയ്ത സമയം. 3 ഓഫീസർ പരിശീലന കോഴ്സിലേക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി തെരഞ്ഞെടുപ്പ്. തൊട്ടടുത്ത വർഷം കഠിന പരീക്ഷയിൽ സെലക്ഷൻ കിട്ടിയ 15 ആറാം സ്ഥാനക്കാരന്റെ പേര് മനേക്ഷ എന്നായിരുന്നു. പരിശീലന കാലം കഴിഞ്ഞ് സെക്കൻഡ് ലെഫ്റ്റനന്റ് ആയി നിയമനം. അവിടെ നിന്നാണ് സാം മനേക്ഷ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വരെയുള്ള പടവുകൾ ചവിട്ടിക്കേറിയത്.